SBS Audio is supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ജോജോ ജോസഫിനൊപ്പമാണ് നിങ്ങൾ വാരാന്ത്യ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ പാട്ട് ആരാ പാടിയത് എന്ന്. മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട നാടൻപാട്ട് കലാകാരൻ അതുൽ നറുകരയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയിലെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പര്യടന പരിപാടിക്കായിട്ടാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലെത്തിയിരിക്കുന്നത്. അതുൽ നറുകര, സ്വാഗതം SBS മലയാളത്തിലേക്ക്. കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് ഒരു ചെറിയൊരു ക്ലാരിറ്റി കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എനിക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആ ഒരു ഇതുണ്ടാകുമെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണോ ഓസ്ട്രേലിയയിൽ എത്തുന്നത്?
ഞാൻ ഇതിനു മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു.
ആണല്ലേ. ഇത്തവണ വിവിധയിടങ്ങളിൽ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ?
ഓക്കെ. അഡ്ലൈഡിൽ പരിപാടി കഴിഞ്ഞു, ഇപ്പൊ ന്യൂകാസ്റ്റിലാണുള്ളത്. ഇനി ബ്രിസ്ബേണിലും സിഡ്നിയിലും പരിപാടികളുണ്ട്.
ഓക്കെ, അപ്പൊ സൗത്ത് ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടല്ലേ പരിപാടി?
അതെ.
ഇത് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പ്രധാനമായിട്ടുള്ളത്? എന്താണ് ഈ പരിപാടിയുടെ ഒരു തീം? അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമോ?
അതെ. അതായത് നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഗംഭീരമായി ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ പോളിച്ചേട്ടൻ, അതുപോലെ തന്നെ റോയ് റോയ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പരിപാടിക്ക് പരിപാടിയിൽ ഉൾക്കൊള്ളുന്നത് പ്രധാനമായിട്ട് ഗോപിനാഥ് മുതുകാട് സാറാണ് ലീഡ് ചെയ്യുന്നത്. നമ്മുടെ M3 എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. മുതുകാട് സാറെ ഒപ്പം നമ്മളൊപ്പം പിന്നെ ശ്വേത അശോക് എന്ന് പറയുന്ന സ്റ്റാർ സിംഗറിലും ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ അറിയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ലേഡി ചേച്ചി ഉണ്ട് കൂടെ. പിന്നെ ചേച്ചിയുടെ ബ്രദർ നന്നായിട്ട് അതിഗംഭീരമായി വയലിൻ ചെയ്യുന്ന വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണു അശോക് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പിന്നെ ഞാനും പിന്നെ സാറും പിന്നെ നമ്മൾ അക്കമ്പനി ചെയ്യുന്ന രണ്ട് ചേട്ടന്മാരും ഉണ്ട്.
പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ പ്രശസ്തനായ ഗായകൻ അതുൽ നറുകരയാണ് നമുക്കൊപ്പം ഇപ്പോഴുള്ളത്. സാങ്കേതിക തടസ്സം മാറിയെന്ന് തോന്നുന്നു അല്ലേ അതുൽ? ഇപ്പൊ നന്നായിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ പാട്ട്, ഇതൊക്കെ അതുൽ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കുന്ന പാട്ടാണോ?
ഞാനാണ് മ്യൂസിക് ചെയ്തേ, നമ്മുടെ കൂട്ടുകാരൻ എഴുതിയതാണ്, ശ്രീഹരി എന്ന് പറയും.
ഓക്കെ. ഈ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഫ്യൂഷൻ ആണല്ലോ ഈ അതുലിന്റെ പാട്ടുകൾ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അറിവിന്റെ ഒരു പരിമിതിയുണ്ട്. ഈ നാടൻ പാട്ടുകൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം അതുലിനുണ്ടോ, അതോ കാലത്തിനൊത്ത് ചെറുപ്പക്കാരെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കണം എന്നൊരു ആഗ്രഹമാണോ അതുലിന് കൂടുതലായിട്ടുള്ളത്?
അതായത് നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ്. നമ്മള് എനിക്കൊരു പക്ക ട്രഡീഷണൽ ഒരു ടീമും ഉണ്ട് സോളോ ഫോക്ക്. അതല്ലാതെ പിന്നെ നമുക്കൊരു ഫോഗ്രാഫർ ലൈവ് എന്ന് പറയുന്ന, എന്റെ ആർട്ടിസ്റ്റ് നെയിം ഫോഗ്രാഫർ എന്നാണ്. അപ്പൊ ലൈവ് എന്ന് പറയുന്ന ഒരു ബാൻഡുണ്ട്. ഏറ്റവും കൂടുതൽ പരിപാടികൾ ബാൻഡിനാണ് ഇപ്പൊ നിലവിൽ കിട്ടുന്നത്. അതായത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് ആൾക്കാർ ഓഡിയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, തലമുറകൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടൻപാട്ടുകൾ തനതായിട്ട് അതുപോലെ തന്നെ നിലനിൽക്കണം എന്നതോടൊപ്പം, അതായത് അത് മാത്രം വാശി പിടിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ കാലത്തിന് വേണ്ടി അത് മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് ആ പാട്ടുകൾ ഭൂമിയിൽ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് മരിച്ചു പോകും. അതുകൊണ്ട് അത്തരത്തിൽ പുതിയ കാലഘട്ടത്തിന് വേണ്ടി മാറ്റം വരുത്തിയിട്ട് അതിനെ ആ ഒരു ജോണറിൽ നിലനിർത്തി തന്നെ മാറ്റിയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
ഓക്കെ. അതിലിപ്പോൾ ഈ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ആദിമവർഗ ജനതയ്ക്കും ഇല്ലെങ്കിൽ ആദിമവർഗ വിഭാഗത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ കലാരൂപങ്ങൾ, വാദ്യോപകരണങ്ങൾ,
ഈ ഓസ്ട്രേലിയ,
അതെ, അബോർജിൻസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും.
അല്ലെ, അബോർജിനേഴ്സിനെ നമുക്ക്, ഞാൻ ഇന്ത്യൻ ഫോക്ലോറും ബാക്കിയാണ് എന്റെ റിസർച്ച് ടോപ്പിക്ക്. പക്ഷെ എങ്കിൽ പോലും പുസ്തകങ്ങളിലും റിസർച്ചിന്റെ ഭാഗമായിട്ട് അബോർജിനേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പാട്ട് പാടുന്നത്, ഒരു സംസാരിക്കുന്നതൊക്കെ ഒരു കുഴലിലൂടെയൊക്കെയാണ്.
തീർച്ചയായും തീർച്ചയായും. ഇതിനെപ്പറ്റിയൊക്കെ അറിയാനപ്പോൾ ശ്രമിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണല്ലേ?
അതെ അതെ അതെ, നമ്മൾ അന്വേഷിക്കുന്ന ഒരാളാണ്
തീർച്ചയായും. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്കായി പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ,
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതുൽ. ഈ നമ്മൾ കേരളത്തിലേക്ക് വീണ്ടും ഇല്ലെങ്കിൽ മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കലാഭവൻ മണി എന്ന ഒരു നാടൻപാട്ട് കലാകാരൻ പിന്നീട് സിനിമാ താരം ആയി, അദ്ദേഹം ഒഴിച്ചിട്ടിട്ട് പോയ ഒരു സീറ്റിലേക്കാണോ അതുൽ ഇപ്പോൾ കയറിയിരിക്കുന്നത്? ഒരിക്കലും അല്ല. ഈ കലാഭവൻ മണിയുടെ പാട്ടുകളും താങ്കളുടെ പാട്ടുകളെയും താങ്കൾ എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്?
അതായത് അദ്ദേഹം നാടൻപാട്ട് മേഖലയിലുള്ള ഒരുപാട് പേർക്ക് അതിനെ, ആ കലാരൂപത്തിന് അല്ലെങ്കിൽ ആർട്ട് ഫോമിന് ഒന്നുകൂടി ജനകീയമാക്കുന്നതിൽ മണിച്ചേട്ടന്റെ പോലെയുള്ള ആൾക്കാർക്ക് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കാരണം അതിനൊന്നും കൂടി ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും അത് ഓഡിയൻസിന്റെ ഇടയിൽ, പബ്ലിക്കിന്റെ ഇടയിൽ ജനകീയമാകുമ്പോൾ മാത്രമാണ് അത് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പലരും വിളിക്കുള്ളൂ. പക്ഷെ അതിന് അത്തരത്തിലൊരു വേദിയിലേക്ക് കൊണ്ടുവരാനും അത്തരത്തിൽ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ഉണ്ടെന്നും തിരിച്ചറിഞ്ഞതും അത് കാണിച്ചു കൊടുത്തതും മണിച്ചേട്ടനാണ്. അപ്പൊ അതിന് വലിയൊരു പങ്കാണുള്ളത്.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ നാടൻ പാട്ടുകൾക്കൊക്കെ ആവശ്യത്തിന് പിന്തുണ കിട്ടുന്നില്ല എന്ന് പലരും പല കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടാറുണ്ട്. ഇപ്പോൾ അതുൽ നറുകര എന്ന കലാകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പലപ്പോഴും ഇതിനു മുമ്പൊക്കെ നാടൻ പാട്ടുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു കൂടുതലൊരു പ്രശസ്തിയിലേക്ക് വന്നത് ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് വന്നപ്പോഴാണ്. പുഴു എന്ന ചിത്രത്തിലൂടെയാണ് താങ്കൾ കടന്നു വന്നത്. പിന്നീട് പാലാപ്പള്ളി വന്നപ്പോഴത്തേനും അതൊരു പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് താങ്കൾ എത്തിപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ താങ്കൾക്ക് ഈ നാടൻ പാട്ടിന് അല്ലെങ്കിൽ നാടൻ പാട്ടുകാർക്ക് ആവശ്യത്തിന് ജനകീയ പിന്തുണ കിട്ടുന്നില്ല എന്ന പരാതിക്ക് കടമ്പുണ്ട്, താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്?
ഒരിക്കലുമില്ല, നമ്മള് അപ്ഡേറ്റ് ആവാത്തതിന്റെ പ്രശ്നമാണ് പലവർക്കും ഉള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള പാട്ടുകളെ പുതിയ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ നമുക്ക് വേദികളുണ്ടോന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മാത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രശ്നം. ഒരിക്കൽ പോലും നാടൻ പാട്ടുകാർക്ക് വേദികൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒന്നും എനിക്കില്ല. കാരണം നമ്മൾ പുതിയ ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാത്രമാണ് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇത് ഈ പാട്ട് ആവശ്യമാണ്, ഇയാളെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സമയം വരണ്ടേ? അപ്പൊ അത്തരത്തിൽ പാട്ടുകളെ കൃത്യമായി പ്ലേസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ് അവർക്ക് വലിയൊരു ആകാശങ്ങളും വലിയൊരു പ്രതീക്ഷകളും വലിയൊരു സ്പേസും കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ കേരളത്തിലാണെങ്കിൽ പോലും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിന് എനിക്ക് തോന്നുന്നു കാലാനുസൃതമായ അപ്ഡേറ്റുകൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്റെ ഒരു സംശയത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ല, താങ്കൾ പുതിയതായി പുറത്തിറക്കുന്ന ഒരു പാട്ട് തയ്യാറാക്കുമ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അതിന്റെ ഒരു പ്രോസസ് എന്താണെന്നൊന്ന് ലളിതമായി പറഞ്ഞു തരുമോ?
ഉദാഹരണത്തിന് ഇപ്പോ ആൽബം സോങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആദ്യമായിട്ട് ഞാനൊരു പാട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് എഴുതുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളല്ല. ഒരു കോണ്ടെക്സ്റ്റിൽ എത്തുന്ന സമയത്ത് ഓരോ എഴുത്തുകാരും ഇന്നൊരു കഥ എഴുതാമെന്നുള്ള രീതിയിൽ എഴുതുന്നവരെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് അത് എഴുതേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിൽ അത്തരത്തിലൊരു പാട്ട് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ഓരോ പാട്ടുകാരനും. അപ്പൊ അതിൽ ആ കോണ്ടെക്സ്റ്റിൽ അവിടെ നിലനിന്നിരുന്ന സമയങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും ഒപ്പം ഉണ്ടാവുന്ന കൂട്ടുകാരും ഒക്കെ എല്ലാവരും ഒപ്പം കൂടി പ്രൊഡക്ഷനും എന്റെ പാട്ടുകളും ഞാൻ ചെയ്ത പാടിയ പാട്ടുകളൊക്കെ തന്നെ ഇത്തരത്തില് ഒരു പാട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതല്ല, അത് ഓർഗാനിക്കായി സംഭവിച്ചു പോകുന്നതാണ്.
തീർച്ചയായും ഞാനത് മനസ്സിലാക്കുന്നു. അതിൽ ഞാൻ ഇനി ഒരു ചെറിയൊരു ഫേവർ ചോദിച്ചോട്ടെ, ഒരു രണ്ടു വരി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായിട്ടൊന്ന്.
എന്തായാലും ഇവിടെയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഇത്തരത്തില് അതിഗംഭീരമായിട്ട് പരിപാടികൾ ഉണ്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്തായാലും ഞാൻ എന്തായാലും ഒരു രണ്ടുപേരും പാടാം. ഞങ്ങളുടെ പരിപാടിയുടെ സമയം ഏകദേശം 2 മണിയോടെ അടുക്കുന്നുണ്ട്, അവിടെ സൗണ്ട് ചെക്കിന്റെ. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്നൊരു പാട്ട് പാടാം. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണീടമ്മയെ കണ്ടോരുണ്ടോ, കാലമതി കാലേ കുറേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ. ഖ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് നേരം പുലർക്കാലെ പോയതാണേ മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പോ പോയതാണേ കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ കണ്ടോ കാലമതി കാലേ കുരേ നോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കാലമതി കാലേ കുരേന്ന് പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ
അതിൽ അതിന കേട്ട ശ്രോതാക്കൾക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ടാകും. സമയപരിമിതിയുണ്ട് എങ്കിലും ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്താം. ഈ എം ക്യൂബ എന്ന പരിപാടിയുടെ അതിന്റെ വിശേഷം എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട്.
അതെ അതെ, അതായത് ഞാൻ അവസാനമായിട്ട് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അത്. അതായത് നിലവിൽ മുതുകാട് സാറിന്റെ വലിയൊരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിലവിൽ ഡിഫറന്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഏകദേശം അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ആകെ പോപ്പുലേഷന്റെ 15% ഇപ്പോ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡിഫറന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ അതിഗംഭീരമായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഒരു സെന്റർ ഉണ്ട്, ഒരു മാജിക് പ്ലാനറ്റിന്റെ അടുത്ത് തന്നെ ഡിഫറന്റ്ലി ഏബിൾ അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനും അവരുടെ രക്ഷിതാക്കൾക്ക് ജോലി കൊടുക്കാനും, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത് അവിടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ചെയ്ത് ഓരോ മാസവും കുട്ടികൾക്ക് ഒരു സ്റ്റൈഫൻഡ് അങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുന്ന വലിയൊരു സ്പേസ് ആണ് തിരുവനന്തപുരത്ത് സെർച്ച് ചെയ്തിട്ടുള്ളത്. സാറിന് അതിന് തുടങ്ങാൻ കാര്യം, അതായത് കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശത്ത് പോയ സമയത്ത് അവിടെ കിടക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കാര്യം. അപ്പൊ സാറ് അന്ന് കാസർഗോഡ് ഒരു പ്രൊജക്ട് തുടങ്ങണം എന്നുള്ള രീതിയിൽ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത്തരത്തിൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കാനും ഒരുപാട് അവിടെ ഇത്തരത്തിലൊരു കാര്യം ഉയർത്തിക്കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലൊരു ഫണ്ട് റൈസിങ്ങിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി. ഈ കാര്യം സൂചിപ്പിച്ച സമയത്ത് തന്നെ നമുക്ക് പടി അല്ലെങ്കിൽ ഒരു കലാകാരന്മാരെന്നുള്ളത് ഞാൻ എപ്പോഴും എല്ലാ വേദികളിലും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കയ്യടിക്കാൻ ഒപ്പം നിൽക്കാനും ഒരുപാട് മനുഷ്യരുണ്ടായതുകൊണ്ട് മാത്രമാണ് പാട്ടുകാരുണ്ടാവുള്ളൂ. അപ്പൊ അവർക്കും കൂടി നമ്മളൊക്കെ ഒരു കലാകാരന് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ ഞാനും സാറോടൊപ്പം ഈ ഓസ്ട്രേലിയ യാത്രയിൽ ഇങ്ങനെ കൂടി അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി അതുൽ നറുകര. എനിക്ക് തോന്നുന്നു ഈ തിരക്കേറിയ ദിവസത്തിനുള്ളിൽ പോലും SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്
താങ്ക് യു. എന്തായാലും നമ്മളെ ഈ ഒരു സ്പേസിലേക്ക് ക്ഷണിച്ചതിന് അറിയിക്കട്ടെ.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.